നിന്റെ ദൈവമായി അവന്റെ വഴികളിൽ നന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് ശുദ്ധവചനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭബലത്തിലും കന്നുകാലികളുടെ ബലത്തിലും നിന്റെ നിലത്തിലെ ബലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. ചക്കസമയത്ത് നിന്റെ ദേശത്തിന് മഴ വരുവാനും നിന്റെ വേലയ്ക്കൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ സകല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുക ഇല്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാരാലല്ല തലയാക്കും. നീ വേർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് നിദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപങ്ങളൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. പട്ടണത്തിൽ നീ ശവിക്കപ്പെട്ടിരിക്കും, വയലിലും ശവിക്കപ്പെട്ടിരിക്കും. നിന്റെ കോട്ടയും മാവൊഴിക്കുന്ന തൊട്ടിയും ശവിക്കപ്പെട്ടിരിക്കും. നിന്റെ ഗർഭഫലം കൃഷിഫലവും കന്നുകാലികളും പേറും ആടും ആടുകളുടെ പിറപ്പും ശവിക്കപ്പെട്ടിരിക്കും. അകത്ത് വരുമ്പോൾ നീ ശവിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശവിക്കപ്പെട്ടിരിക്കും. എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാത്തിലും യഹോവ ശാപവും പരിഭ്രമവും പ്രളയവും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ജനസസ്യനെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, ചെങ്കൽപിർ, വിഷമഞ്ഞ എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരാവ നിന്നെ പിന്തുടരും. നിന്റെ തലയ്ക്കുമിതയുള്ള ആകാശവും ചെമ്പും നിനക്ക് കീഴിലുള്ള ഭൂമിയിലുള്ള ഇരുമ്പുവാവും. യഹോവ നിന്റെ ദേശത്തിലെ മഴയെപ്പൊടിയും പൂഴിയുമാക്കും. നീ നശിക്കുന്നവരേത് ആകാശത്തിൽ നിന്ന് നിന്റെ മേൽ പെയ്യും. ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, ഏഴു വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും. നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. അവ ആട്ടിക്കളവാൻ ആരും ഉണ്ടാകുകയില്ല. യഹോവ നിന്നെ മിസ്രയീമിലെ പരുക്കൽ, മൂലവ്യാധി, ചെറിയ ചിരങ്ങ എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയുമില്ല. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും. നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല. നീ എപ്പോഴും പീഡിതനും അപഹാരകരും ആയിരിക്കും. നിന്നെ രക്ഷിപ്പാരും ഉണ്ടാകുകയില്ല. നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിക്കും, മറ്റൊരുത്തൻ അവളെ പരിചയിക്കും. നീ ഒരു വീട് പണിയിക്കും, എങ്കിലും അതിൽ പാർക്കുകയില്ല. തോട്ടം നട്ടുണ്ടാകും, ഫലമനുഭവിക്കുകയുമില്ല. നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വെച്ച് അറക്കും, എന്നാൽ നീ അതിന്റെ മാംസം തിന്നുകയില്ല. നിന്റെ കഴുതയെ നിന്റെ മുമ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകും, തിരികെ കിട്ടുകയില്ല. നിന്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും, അവയെ വെടിവെപ്പാൻ നിനക്ക് ആരും ഉണ്ടാകില്ല. നിന്റെ പുത്രന്മാരും പുത്രിമാരും എന്നീ ജാതിക്ക് അടിമകളാകും. നിന്റെ കണ്ണിടപെടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും, എങ്കിലും നിന്നാൽ ഒന്നും സാധിക്കുകയില്ല. നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാനഫലമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. നീ എല്ലാ നാളും ബാധിതനും പീഡിതനുമാകും. നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും. സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളംകാൽ തുടങ്ങി നെറുകവരെ ബാധിക്കും. യഹോവ നിന്നെയും നീ നിന്റെ മേലാക്കിയ രാജാവിനെയും നീ ആകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുത്ത് പോകുമാറാക്കും. അവിടെ നീ മരവും കല്ലുമായി നീ ദൈവങ്ങളെ സേവിക്കുകയും യഹോവ നിന്നെ കൊണ്ടുപോകുന്ന സകല ജാതികളുടെയും ഇടയിൽ നീ സമ്പന്നത്തിനും പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയമായി തീരും. നീ വളരെ വിത്ത നിലത്തേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടുക്കിളി തിന്ന് കളവണ്ട കുറെ മാത്രം കുഴിയും. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും, എങ്കിലും പുഴു തിന്നുകളവുണ്ട് വീഞ്ഞു കുടിക്കുകയില്ല. പഴം ശേഖരിക്കുകയുമില്ല. ഒരു വൃക്ഷങ്ങൾ നിന്റെ നാട്ടിൽ ഒക്കെയും ഉണ്ടാകും, എങ്കിലും നീ എണ്ണ തേക്കയില്ല. അതിന്റെ പിഞ്ച് കുഴിഞ്ഞു പോകും. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും, എങ്കിലും അവർ നിനക്ക് ഇരിക്കയില്ല. അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നിന്റെ വൃക്ഷങ്ങളും നിന്റെ ഭൂമിയുടെ ഫലവും എല്ലാം പുഴു തിന്നുകയും നിന്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നു വരികയും വരും. നീയോ താണുപോകും. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകുകയില്ല. അവൻ തലയും നീ വാലുമായിരിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായകൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. അവ ഒരടയാളമായും അത്ഭുതമായും നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും. സകല വസ്തുക്കളും വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായകൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവർ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും. യഹോവ ദൂരത്തു നിന്ന് ഭൂമിയുടെ അറിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അവൻ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രഹമുള്ള ജാതി നീ നശിക്കും വരെ അവർ നിന്റെ മൃഗഫലവും നിന്റെ കൃഷിഫലവും തിന്നും. അവർ നിന്നെ നശിപ്പിക്കും വരെ ധാന്യമോ വീഞ്ഞോ എണ്ണയോ നിന്റെ കന്നുകാലികളുടെ പേറോ ആടുകളുടെ പിറപ്പോ ഒന്നും നിനക്ക് ശേഷിപ്പിക്കയില്ല. നിന്റെ ദേശത്തെ എല്ലാ ഇടവും നീ ആശ്രയിച്ചിരിക്കുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ വീഴും വരെ അവർ നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ നിരോധിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്ന നിന്റെ ദേശത്തെ എല്ലാവരുമുള്ള നിന്റെ എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ നിരോധിക്കും. ശത്രുവോ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഇതിന്നും. നിന്റെ മധ്യേ മൃദു ശരീരം മഹാസുഖഭോഗിയുമായിരിക്കുന്ന മനുഷ്യൻ തന്റെ സഹോദരനോടും തന്റെ മാർവിളത്തിലെ ഭാര്യയോടും തനിക്ക് ശേഷിക്കുന്ന മക്കളോടും ദുഗ്ധനായി അവരിൽ ആർക്കും താൻ തിന്നുന്ന തന്റെ മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കുകയില്ല. ശത്രു നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും അവന് ഒന്നും ശേഷിച്ചിരിക്കുകയില്ല. ദേഹമാർദ്ദവും കൊണ്ടും കോമളത്വം കൊണ്ടും നിന്റെ ഉള്ളങ്കാൽ നിലത്തുവയ്പാൻ മടിക്കുന്ന തന്വാങ്കിയും സുഖഭോഗിനിയുമായ സ്ത്രീ തന്റെ മാർവിടത്തിലെ ഭർത്താവിനും തന്റെ മകനും മകൾക്കും തന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മറുപ്പിള്ളയെയും താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊടുക്കാതെ വണ്ണം ലുബ്ധയായി. ശത്രു നിന്റെ പട്ടണങ്ങളിൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും സകല വസ്തുക്കളുടെ ദുർബല സംയുക്തം അവൾ അവരെ രഹസ്യമായി തിന്നും. നിന്റെ ദൈവമായ യഹോവ നിന്നെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതികളുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്നതായ വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രയീമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണം പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടി നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുകിയിരിക്കുന്ന നിങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേൾക്കായി കൊണ്ട് ചുരുക്കം പോരായി ശേഷിക്കും. നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്ന പോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ചു. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങളെ പറിച്ചു കളയും. യഹോവ നിന്നെ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവരുമായി മരവും കല്ലും കൊണ്ട് അന്യദൈവങ്ങളെ നീ സേവിക്കും. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നിന്റെ കാലിന് വിശ്രാമ സ്ഥലമുണ്ടാകുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. രാവും പകരും നീ പേടിച്ചു പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചിരിക്കുമെന്ന പേടി നിമിത്തം നീ കണ്ണാലയെ കാണുന്ന കാഴ്ച നിമിത്തം നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റിന് ഇസ്രയേലിലേക്ക് മടക്കി കൊണ്ടുപോകും. അവിടെ നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടുകളുമായി വിൽപ്പാൻ നിൽക്കും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാകുകയില്ല. ഫറോവിൽ വെച്ച് ഇസ്രയേലിൻ മക്കളോട് ചെയ്ത നിമിത്തത്തിനും പുറമെ മോബാബ് ദേശത്ത് വെച്ച് അവരോട് ചെയ്താൽ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിന്റെ വചനങ്ങളും ഇവ തന്നെ. മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ച് കൂട്ടി പറഞ്ഞത് എന്തെന്നാൽ യഹോവ മിസ്രയീമിൻ ദേശത്ത് വെച്ച് നിങ്ങൾ കാണെ ഫറവോനോടും അവന്റെ സകല വൃത്യന്മാരോടും അവന്റെ സകല സമദേശത്തോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും തന്നെ. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയം, കാണുന്ന കണ്ണും, കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല. ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. യഹോവയ ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങൾ അപ്പം തിന്നിട്ടില്ല, വീഞ്ഞും മദ്യവും കുടിച്ചിട്ടുമില്ല. നിങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഫസ്ലൻ രാജാവായ സീഹോനും ബാശൻ രാജാവായ ഓഗും നമ്മുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നുവെന്നാറേ. നാം അവരെ തോൽപ്പിച്ചു, അവരുടെ രാജ്യം പിടിച്ചു. രൂപന്മാർക്കും ഗാദ്യർക്കും മനുഷ്യയുടെ പാതിഗോത്രത്തിനും വകസ്മി കൊടുത്തു. ആകെയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് ഈ നിയമത്തിന്റെ വചനങ്ങളെ പ്രമാണിച്ചു നടപ്പിൻ. ഇന്ന് നിങ്ങളുടെ ഗോത്രത്തലവന്മാരും മൂപ്പന്മാരും പ്രമാണികളും ഇസ്രായേൽ പുരുഷന്മാരും ഒക്കെയും തന്നെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാര്യമാർ നിന്റെ പാളയത്തിൽ വിറകീറുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശി എന്നിങ്ങനെ എല്ലാവരും നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചത് പോലെ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് അവൻ സത്യം ചെയ്തതുപോലെയും ഇന്ന് നിന്നെ തനിക്ക് ജനമാക്കേണ്ടതിന് താൻ നിനക്ക് ദൈവമായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് ചെയ്യുന്ന നിയമത്തിലും നിത്യബന്ധത്തിലും പ്രവേശിപ്പാൻ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഞാൻ ഈ നിയമവും സത്യബന്ധവും ചെയ്യുന്ന നിങ്ങളോട് മാത്രമല്ല, ഇന്ന് നമ്മോടുകൂടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവരോടും ഇന്ന് ഇവിടെ നമ്മോടുകൂടെ ഇല്ലാത്തവരോടും തന്നെ. നാം ഇസ്രായേൽ ദേശത്ത് നിന്ന് ഇങ്ങനെ പാർത്തു എന്നും നിങ്ങൾ കടന്നു പോകുന്ന ജാതികളുടെ നടുവിൽ കൂടി എങ്ങനെ കടന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അവരുടെ മ്ലേച്ഛതകളും അവരുടെ ഇടയിൽ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നനയ്ക്കും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു പേരും വരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കുന്നതിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാവുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെ താൻ അനുഗ്രഹിക്കും. അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സുവരാതെ യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപം ഒക്കെയും അവന്റെ മേൽ വരും. യഹോവ ആകാശത്തിൻ കീഴിൽ നിന്നും അവന്റെ നാമം മായിച്ചു കളയും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. നിങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്ത് നിന്ന് വരുന്ന എങ്കിലും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തി. രോഗങ്ങളും യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും സോദോം, ഗൊമോറ, അദ്മാ, സോബ്രയും എന്നീ പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ വിധയും വിളവില്ലാതെയും പുല്ലുപോലും മുളയ്ക്കാതെയും ഗന്ധകമൂപ്പും കത്തിയിരിക്കുന്ന ദേശമൊക്കെയും കാണുമ്പോൾ യഹോവ ഈ ദേശത്തോടെ ഇങ്ങനെ ചെയ്ത് എന്ത്? ഈ മഹാക്രോധാഗ്നിയുടെ കാരണം എന്ത് എന്ന് സകല ജാതികളും ചോദിക്കും. അതിനുണ്ടാകുന്ന മറുപടി എന്തെന്നാൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരുന്ന നിയമം അവർ ഉപേക്ഷിച്ചു. തങ്ങൾ അറിയുകയോ തനിക്ക് നിയമിച്ചു കിട്ടുകയോ ചെയ്തിട്ടില്ലാത്ത തന്നെ ദൈവങ്ങളെ അവർ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും ഈ ദേശത്തിന്മേൽ വെച്ചു വരണ്ടക്കവണ്ണം യഹോവയുടെ കോപം അതിന്റെ നേരെ ജ്വലിച്ചു. യഹോവ കോപത്തോടും ക്രോധത്തോടും വലിയ വെറുപ്പോടും കൂടെ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയുകയും എന്നുള്ളതുപോലെ അവരെ മറ്റൊരു ദേശത്തേക്ക് തള്ളിവിടുകയും ചെയ്തു. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ വെളിപ്പെട്ടിരിക്കുന്നവയോ? നാം ഇന്ന് ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായി വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക്. നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും, നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്തു, നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്നെ നിന്റെ ഹൃദയത്തെ നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഈ ശാപങ്ങളെ ഒക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ചു ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. നീ മനസ്സ് തിരിഞ്ഞ് യഹോവയുടെ വാക്ക് കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും അനുസരിക്കുന്നതൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി തീർച്ച നൽകുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരികുകയും ചെയ്താൽ യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നത് പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളവയുമല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്നു തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആ സമുദ്രം കടന്നു കൊണ്ടുവരുന്നവരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നീ എന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഇത് ഞാൻ എന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തെങ്ങും എന്തെന്നാൽ ജീവിച്ചിരുന്നു തരികയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴികളിൽ നടപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം മറിയുകയും നീ വശീകരിക്കപ്പെട്ട് അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചു പോകും എന്ന് ഞാൻ നിന്നെ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന സത്യം ചെയ്ത ദേശത്ത് നീ മാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്കുകൾ അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്ത് കൈക്കൊള്ളുക. അതല്ലോ നിന്റെ ജീവനും ദീർഘായുസ്സുമാകുന്നു. മോശിക്കുന്ന ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെയും കേൾപ്പിച്ചു. പിന്നെ അവരോട് പറഞ്ഞതെന്തെന്നാൽ എനിക്ക് ഇപ്പോൾ 120 വയസ്സായി, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നുപോകും. ഈ ജാതികളെ അവൻ നിന്റെ കീഴിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേഹം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുളിച്ചതുപോലെ നിനക്ക് നായകനായി കടന്നുപോകും. താൻ സംഹരിച്ചു കളഞ്ഞ അമോര്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും കൂടെ അവരുടെ ദേശത്തോടും ചെയ്തത് പോലെ യഹോവ ഇവരോടും ചെയ്യും. യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന പ്രകാരം നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യമുള്ളവരായിരിക്കും. അവരെ പേടിച്ചരുത്, ശ്രമിക്കരുത്. നിങ്ങൾ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്നെ മോശ യോശുവായെ വിളിച്ച് എല്ലാ ഇസ്രായേലിനോടും നാൻ ജനവനോട് പറഞ്ഞത് എന്തെന്നാൽ ബലവും ധൈര്യമുള്ളവനായിരിക്കുക. യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ സത്യം ദേശത്തേക്ക് നീ അവരെ അവരോടുകൂടെ ചെല്ലും, അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നീ പേടിക്കരുത്, ശ്രമിക്കരുത്. അനന്തരം മോശ ഈ പ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. മോശ അവരോട് കൽപ്പിച്ചതെന്നാൽ 7 സംവത്സരം കൂടുമ്പോൾ ഉള്ള വിമോചന സംവത്സരത്തിലെ കൂടാരപ്പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലും കൽക്കി അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശികളും കേട്ടു പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ ജോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് ജനത്തെ വിളിച്ചു കൂട്ടണം. അനന്തരം യഹോവ മോശയോട് നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിന്റെ സമാധാന കൂടാരത്തിൽ വന്നു നിൽക്കുകയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും ചെന്ന് സമാധാന കൂടാരത്തിൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിന് മീതെ നിന്നു. യഹോവ മോശയോട് അരുളിച്ചതെന്നാൽ നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യ ദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ സകല നിയമം ലംഘിക്കുകയും ചെയ്യും. എന്റെ കോപം അവരുടെ മേലെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മൂന്ന് അവർക്ക് മറക്കുകയും ചെയ്യും. അവർ മാസത്തിനിരയായി തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർ അനുഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായകയുണ്ടല്ലോ എന്ന് അംശങ്ങൾ നമുക്ക് ഭവിച്ചതെന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ പിന്നെ തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എന്റെ നിയമം ലംഘിച്ചെന്നെ കോവിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേക അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് വഹിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്ക് നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെയും അവർ നിന്റെ മകനായ യോശുവയോട് ബലവും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളിച്ചു. മോശയെ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതിത്തിരുന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമത്തുന്ന ലേവ്യരോട് കൽപ്പിച്ചെന്നാൽ ഈ ന്യായപ്രമാണ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പിൻ. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ ഞാൻ നിങ്ങളോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരിലായിരിക്കുന്നുവല്ലോ. എന്റെ മരണശേഷണത്തെ അധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരും പ്രമാണികളുടെയും എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുകയും. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിവെക്കും. എന്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിച്ചെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടു മാറിക്കളയുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കേണ്ടത് കൊണ്ട് ആദ്യകാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ
പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോച്ച് മധുരാതരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ ജീവിത സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കി തന്ന അവസരത്തെയും ആരോഗ്യത്തെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും സ്വർഗീയ മഹോന്നതങ്ങളിൽ ആലാഹമാരുടെ ഗീതങ്ങളെ പോലെ സ്വീകാര്യോഗ്യമാകുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ തമ്പുരാന്റെ സ്പർശനം നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധിയുള്ള ശരീരവും ആത്മാവുമായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെട്ട നേതൃത്വം നൽകുന്ന എല്ലാ പന്നി പിതാക്കന്മാരെയും പ്രാർത്ഥനാപൂർവം ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടി വന്നിരിക്കുന്ന വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധികരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥമായിട്ടും അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സൂക്ഷ്മമായി ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കു ഭാഗമാക്കാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവഭാഗ നമ്മൾ ഇരിക്കുന്ന ഈ നിമിഷങ്ങൾ സമർപ്പണ നിമിഷങ്ങളായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം തമ്പുരാന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടവേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 87-ാമത്തെ ഗീതം ദൈവഭാഗ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അതിന് മ്യൂട്ട് ചെയ്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളത് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുകയും അത് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഓർക്കുക. 87-ാമത്തെ ഗീതം, എൻ രക്ഷക എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള നിമിഷം തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വേദന വരുമ്പോൾ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ ആശ്വാസം പകരാനും, സന്തോഷം പകരുമ്പോൾ, സന്തോഷം അനുഭവിക്കുമ്പോൾ കൂടെ സന്തോഷിക്കുവാനും നമ്മളെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ നാമം തമ്പുരാന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കാൻ തക്കവണ്ണം ഉള്ള ഭാഗ്യമാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസാനം വരെയും തുറന്നുള്ള ജീവിതത്തിൽ ലഭിക്കത്തക്കവണ്ണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. Thank you.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ധിപതിയും മനുഷ്യരെ സ്നേഹിക്കുന്നവനും ആ രക്ഷകനോട് കഷ്ടാനുഭവത്താലെയും വെടിപ്പുള്ള നോമ്പാലെയും നാം പ്രാർത്ഥിക്കണം. നോമ്പാലെയും നമസ്കാരത്താലെയും തന്നോട് അപേക്ഷിക്കുന്നുവെന്ന നിന്നുവായക്കാരോട് നിരപ്പായ പ്രകാരം നമ്മോട് നിരപ്പാക്കപ്പെടുവാൻ ന്യായമാകുന്നു. അനുതാപത്തിന്റെ പൂർണമായ അപേക്ഷയാൽ മടിക്കാത്തവനും അനുദപിക്കുന്നവർക്ക് സഹായിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, നീ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞ വെടിപ്പുള്ള ഹൃദയത്തിന്റെ പൂർണ്ണതയോട് നോമ്പ് നോൽക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തിലെല്ലാ സമയവും രഹസ്യമായും പരസ്യമായും ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ ശുദ്ധമുള്ള ആലയമായി ചമയ്ക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നോമ്പ് നിന്റെ അനുകൂലത്തിനും ഞങ്ങളുടെ പ്രാർത്ഥന അനുസരണത്തിനുമാകണമേ. നിന്റെ മനോഗുണത്താൽ ഞങ്ങളോട് തിരപ്പായി കൃപയാല ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് തന്റെ കൽപ്പനയോടെ പൂർത്തിയാകുന്നു. എന്നാൽ ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുന്നവനും വൈരാഗ്യവും പൈശൂന്യവും നിറഞ്ഞിരിക്കുന്നവനും മദ്യപാനത്തിൽ നിന്ന് ഒഴുകുകയും രഹസ്യത്തിൽ തന്റെ സഹോദരനെ കൊല്ലുകയും ചെയ്യുന്നവനും ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ജഡം ധരിച്ച് ശുദ്ധമുള്ള നോമ്പ് നോറ്റ് അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ നോമ്പ് നോറ്റ് അനുഗ്രഹങ്ങളെ യാചിപ്പാനും അനുദവിപ്പാനും പാപമോചനം പ്രാപിപ്പാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. സകല തിന്മകളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപേക്ഷിച്ച് മുഖപ്രസാദത്താലേ നാം പറയണം. കർത്താവേ, കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ ലോകത്തിൽ നിന്ന് നിത്യവഴിക്ക് തണ്ണീർ കുടിയെ
സമ്പാദിക്കുകയും
വസ്ത്രങ്ങളെ സമ്പാദിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം. മേശക്കിരിക്കുന്നവരെ കാണുമാൻ മണവാളൻ മഹത്വത്തിൽ വരുമ്പോൾ ഇവൻ പ്രവേശിച്ചു വരുന്നിൽ സന്തോഷത്തോടെ ഇരുന്ന് സ്തുതി പാടും. കർത്താവ് തന്റെ സുവിശേഷത്തിൽ വലത്തു ഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, എനിക്ക് നിങ്ങൾ കുടിപ്പാൻ തന്നു. വിലങ്ങിടത്തിൽ എന്നെ നിങ്ങൾ വന്നു കണ്ടു, എന്നെ നിങ്ങൾ സ്നേഹിച്ചു, ലോകത്തെ നിങ്ങൾ ദ്വേഷിച്ചു. ഇതിനാൽ നിങ്ങൾ വന്ന് മോക്ഷവും നിത്യജീവനും അനുഭവിപ്പീൻ. പാപികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവേ, നീ ന്യായം വിസ്തരിക്കുന്ന ആ ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അഴിഞ്ഞു പോകുന്ന സകല ദുർമോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ പൂർണ്ണതയോട് നോമ്പ് നോൽക്കുന്നവർക്ക് ഭാഗ്യം. അവർക്ക് ഏതന്റെ പ്രതീസയിൽ മണവറയും മോക്ഷവും കാക്കപ്പെട്ടിരിക്കുന്നു. ഏലിയ 40 ദിവസം നോമ്പ് നോറ്റു. അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് കരയേറിയതുപോലെ നോമ്പ് നോൽക്കുന്നവൻ സദാ നേരവും സ്വർഗത്തിലാകുന്നു. മേലുള്ളവരുടെ ഉടയവനും താഴെയുള്ളവരുടെ ശരണവുമായ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ഐസക് അച്ഛൻ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ആരാധകരായ വൈദിക ശ്രേഷ്ഠ പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹീതമായ നോമ്പിന്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ചുവട് വച്ചിരിക്കുന്നു. ഈ നോമ്പ് അനുഗ്രഹമായി തീരുവാനും അതിൽ കൂടി ആത്മനിറവും ദൈവ ചൈതന്യം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കീർത്തനം നമ്മളിപ്പോഴും പ്രകാരം വായിക്കുന്നുണ്ട്. 119 സങ്കീർത്തനത്തിൽ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് തന്നെ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഓരോ വ്യക്തിയും തങ്ങളുടെ നടപ്പ് നിർമ്മലമാക്കപ്പെടുന്നത്, തങ്ങളുടെ ജീവിതം വിശദീകരിക്കപ്പെടുന്നത് ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നതിൽ കൂടിയാണ്. ദൈവകൽപ്പനകളെ പ്രമാണിച്ചപ്പോൾ നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല എന്ന് അതിന് തൊട്ടു മുമ്പുള്ള വാചകത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നു. ലോകം പരാജയത്തിന്റെയും അതുപോലെ അപമാനത്തിന്റെയും പല തരത്തിലുള്ള തലങ്ങളിൽ കൂടി വൈരാഗ്യത്തിന്റെയും ഒക്കെ തലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് ആശിപ്പാനും നമുക്ക് പ്രശംസിപ്പാനും ഉള്ളത് ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കി തീർക്കുമ്പോഴാണ്. അങ്ങനെ ഒരു സാക്ഷി ജീവിതം നമുക്ക് ജീവിപ്പാൻ ഇടയായിത്തീരുന്നത് തമ്പുരാന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ ഉള്ള മനസ്സ് നമ്മൾ വയ്ക്കുമ്പോഴാണ്. ദൈവ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതം വിശുദ്ധമായിരിക്കും, അത് നിർമ്മലതയുള്ള തീരുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവിക നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നടപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനനുസൃതമായ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതോടൊപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെയും ഒക്കെയും ആ നന്മയുടെ തണലിൽ ചുവടുവെപ്പാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലുള്ള കൂട്ടായ്മകളിൽ നമ്മൾ പങ്കുകാരാകുമ്പോഴും ഈ കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥനയിലെ പങ്കുകാരാകുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേൾക്കുന്ന വാക്കുകളൊക്കെ ചിന്തകളൊക്കെ നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കേണ്ടത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് തന്നെയാണ്. അനുഷ്ഠിക്കുന്ന നോമ്പും നമസ്കാരങ്ങളും ഒക്കെ അതിന് ഉപയുക്തമാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കേട്ടു ഗുരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്യ വി സി വർഗീസച്ചനാണ്. അച്ഛനെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് പള്ളിയിലെ ഇടവകാംഗമാണ്. സാൻ അന്റോണിയോ സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. വിവിധ തലങ്ങളിലൊക്കെയും അച്ഛന്റെ പ്രവർത്തനങ്ങൾ ഭദ്രാസനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അച്ഛന് നല്ല ഒരു പ്രസംഗകനും അതുപോലെ തന്നെ നല്ല ഒരു മനുഷ്യസ്നേഹിയുമാണ് എന്നുള്ളത് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. പലപ്പോഴുമൊക്കെ അച്ഛൻ അവസരം കിട്ടുമ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് അച്ഛന്റെ ആവശ്യപ്രകാരം ആരാധനാ ഗീതങ്ങളിലെ രണ്ട് ഈരടികൾ പാടിയതിന് ശേഷം അച്ഛന് തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിർമ്മലനിൽ കനിയും നിർമ്മലനാ ദേവ ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം എന്നുള്ള ഗീതത്തിന്റെ ശിവനമസ്കാരത്തിലൊരു ഗീതമാണ്. അതിന് രണ്ട് ഈരടികൾ പാടി പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിലേക്ക് പ്രവേശിക്കും. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതും ആ ഒരു ചിന്തയെ ആത്മമാക്കിക്കൊണ്ടാണ്. ഒരു പക്ഷേ അച്ഛൻ നൽകുന്ന സന്ദേശവും ഈ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഗീതം ആലപിക്കാം. ദയവായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്യണം. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ള കേൾവിക്കാർക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ.
ദൃശ്യരും അദൃശ്യരുമായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളെ അദൃശ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അച്ഛന്മാരിതിനകത്തുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് പറഞ്ഞത്. ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാര് ബഹുമാനപ്പെട്ട മാമനച്ഛൻ ഐസക് അച്ഛന്, അതുപോലെ രാജേഷ് അച്ഛന്, ഇവരോടുള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രയർ മീറ്റിംഗിലേക്ക് കടന്നു വരുന്നതിന് എന്നെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചത് ബഹുമാനപ്പെട്ട മാമനച്ഛനാണ്. അച്ഛൻ കടന്നു വരണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത കാലങ്ങളായിട്ട് പല കാഴ്ചകളിലും കൂടെ കടന്നു വരാൻ, അതിനുള്ള അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ മനോഹരമായ പാട്ടുകളാലും തൻ്റെ സ്വരമാധുര്യത്താലും പ്രസംഗ കലയാലും വാചക സമൃദ്ധിയാലും നമ്മളെ അനുഗ്രഹിക്കുന്ന രാജേഷ് അച്ഛനോടുള്ള അച്ഛൻ്റെ ലീഡർഷിപ്പും വളരെയധികം അനുഗ്രഹപ്രദമാണ്. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സാധാരണ വചന പ്രഘോഷണം എന്ന് പറയുമ്പോൾ അത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന് എക്സ്പോസിറ്ററി മെസ്സേജ്, രണ്ടാമത്തേത് എക്സിജിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയും. ഇതൊക്കെ ചില വാക്കുകൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകത്തില്ലായിരിക്കും, അത് ഞാൻ പറഞ്ഞു തരാം. എക്സ്പോസിറ്ററി മെസ്സേജ് എന്ന് പറയുന്നതാണ് 99.9% സമയം നമ്മൾ കേൾക്കുന്നത്. കണ്ടംപററി സിറ്റുവേഷനിൽ എങ്ങനെ ഒരു വാക്യം, വാചകം, പുസ്തകം, വേദപുസ്തകം ഹോളായിട്ട് എടുത്ത് സംസാരിക്കുന്നു, അതിനാണ് എക്സ്പോസിറ്ററി മെസ്സേജ് എന്ന് പറയുന്നത്. എന്നാൽ എക്സിജിറ്റിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എടുക്കുന്ന വാക്യത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ഒറിജിനൽ മീനിങ് എന്താണ്, എന്താണ് അതിന്റെ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. കൂടുതലും ഞാൻ ഒരു വലിയ എക്സ്പോസിറ്ററി മെസ്സേജർ ഒന്നും അല്ല. ദൈവനാമം വിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള പ്രസംഗത്തിൽ വചനഭാഷണത്തിന് ഞാൻ സാധാരണ 7 മിനിറ്റ് എടുക്കാറുള്ളൂ. പലരും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വളരെ ഷോർട്ടായിട്ടാണല്ലോ പ്രസംഗിക്കുന്നത്. നീണ്ട ശുശ്രൂഷയ്ക്ക് ഇടയിലുള്ള പ്രസംഗം വളരെ ഷോർട്ടാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിനെ ഇവിടെ കൂടെ കയറി ഇതിലെവിടെ ഇറങ്ങിപ്പോകുന്നു മനസ്സിലാകത്തില്ല. അതുകൊണ്ട് 7 മിനിറ്റിനകത്ത് ഞാൻ 10 മിനിറ്റ് എടുത്താൽ തന്നെയും 2.5 മിനിറ്റ് ഇൻട്രൊഡക്ഷനും 2.5 മിനിറ്റ് കൺക്ലൂഷനും 5 മിനിറ്റ് അതിൻ്റെ ബോഡിയുമായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ മെസ്സേജും ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ടും അതിനകത്ത് എന്താണ് മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ചെറിയ മെസ്സേജ് തരാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എടുക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. ഞാൻ കടന്നു വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ആവർത്തന പുസ്തകം 32-ാം അധ്യായം, അതിനകത്ത് മോശ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ച ഒരു കീർത്തനമാണ്. മോശ ഒരു കമ്പോസർ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്നും. ആ മോശയെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണം തരുവാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എന്റെ പ്രസംഗത്തിന്റെ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്ന Numbers 12:3, സംഖ്യാ പുസ്തകത്തിന്റെ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം
വായിച്ചാൽ, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു.
താങ്ക് യു. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമ്മളെ അത് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ 5 പുസ്തകങ്ങളും മോശയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതും മോശ തന്നെയാണ്. മോശ തന്നെത്താനെ മോശയെക്കുറിച്ച് പറയുകയാണ് ഭൂലോകത്തിൽ ഉള്ള സകല മനുഷ്യരിലും അതിസൗമ്യനാണെന്ന്. അതിന്റെ ഇംഗ്ലീഷ് മീക്ക് എന്നാണ് കിങ് ജെയിംസ് വേർഷനിലും KJV-യിലും അതുപോലെ ന്യൂ കിങ് ജെയിംസ് വേർഷനിലും. എന്നാൽ ഹംബിൾ എന്നാണ്
അത് ആർ എസ് വിയിലും എൻ ഐ വിയിലും കൊടുത്തിരിക്കുന്നത്. മീക്കും ഹംബിളും ഏകദേശം ഒരു മീനിങ് തന്നെയാണ്. ഇഫ് യു ഹംബിൾ യുവേഴ്സെൽഫ് ഇസ് കോൾഡ് ഹ്യൂമിലിറ്റി. ഇഫ് ഗോഡ് മേക്സ് യു ടു ഹംബിൾ ഇസ് കോൾഡ് ഹ്യൂമിലിയേഷൻ. ദ നൗൺ ഹ്യൂമിലിറ്റിയുടെ നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഹ്യൂമിലിയേഷൻ. ദാറ്റ്സ് നോട്ട് എ ഗുഡ് വേർഡ് അല്ലേ. ദൈവം ഹ്യൂമിലിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ട് അല്ലേ, പലരും ഉണ്ട് വേദപുസ്തകത്തിൽ. നെബുക്കദ്നേസർ രാജാവിനെ കുറിച്ച് കേട്ട് കാണും. നാലാം അധ്യായം ദാനിയേലിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കാണാം. അഹങ്കാരം പറഞ്ഞ നെബുക്കദ്നേസറെ ഒരാൾ കൊട്ടാരത്തിന്റെ മുകളിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന മുഴുവൻ എന്റേതാണ്, എന്റെ കൈയുടെ ബലം കൊണ്ട് സമ്പാദിച്ചതാണ്. ദൈവത്തിന്റെ ഒരു ശബ്ദമുണ്ട്, അശരീരി ഉണ്ടായി, നീ 7 വർഷക്കാലത്തേക്ക് ഇൻസെയിൻ ആയി പോകുമെന്ന് പറഞ്ഞു. അവനെ ബുദ്ധിഭ്രമം പിടിച്ചു, മൃഗങ്ങളുടെ കൂടെ താമസിച്ചു, അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്തു ദൈവം. അപ്പോൾ 7 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ ബുദ്ധിയിൽ തിരിച്ചു വന്നവൻ. സ്വർഗത്തിലൊരു മഹാദൈവമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഈ പറഞ്ഞിരിക്കുന്ന മോസസ് വാസ് എ മീക്ക് മാൻ, വൈ ഡിഡ് ഹി ടെൽ അസ് ഇസ്ന്റ് ദെയർ എ സൈൻ ഓഫ് പ്രൈഡ്? അതൊരു മോശയുടെ ഒരു അഹങ്കാരമാണോ കാണിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ അവിടെ മോശസ് ഹംബിളാണോ? അതുപോലെ വേറെയും പല ഭാഗങ്ങളുണ്ട് മോശയുടെ സ്വഭാവത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ. ഞാൻ ഒരു അല്പസമയം ഞാൻ അതിനെ കുറിച്ച് പറയാം. എന്റെ മോശയുടെ മരണം അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ബുക്കുകളിലെ അവസാനത്തെ ഭാഗത്ത് ആവർത്തന പുസ്തകത്തിന്റെ അവസാനമാണ് മോശയുടെ മരണത്തെ കുറിച്ച് പറയുന്നത്. അത് സൗമ്യയില് ദീർഘദർശി ആഡ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗം വേറെ ആരെങ്കിലും ലേറ്റർ ആഡ് ചെയ്താണോ എന്നും വരാം. പക്ഷെ അങ്ങനെ ആഡ് ചെയ്തതായിട്ട് ആരൊന്നും പറയുന്നില്ല. ഇത് മോശ തന്നെ എഴുതിയിരിക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് ഈ ഹീബ്രൂ റൂട്ട് ഓഫ് ദ വേർഡ് മീക്ക് ട്രാൻസ്ലേറ്റഡ് ഈസ് എ സിമ്പിൾ വേർഡ് ടു ബി ബൗണ്ട് ഡൗൺ. വളഞ്ഞ് കീഴോട്ട് ഹംബിളായിട്ട് പോവുക, കൈകൂപ്പി നിൽക്കുക. നിങ്ങൾ കണ്ടു കാണും ഈ ജാപ്പനീസ് ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവർ വളർന്ന് താഴോട്ട് വന്ന് ഗ്രീറ്റ് ചെയ്യുന്ന കാണാം. ഇന്ത്യയിലെ കൈകൾ കൂപ്പി കുനിഞ്ഞാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഹീബ്രൂ ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു ബി ഡൗൺ, ബൗ ഡൗൺ. സം ട്രാൻസ്ലേറ്റേഴ്സ് ഇറ്റ് ബർഡൻഡ്, ഭാരം വഹിച്ചിരിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ പിന്നെ നമ്പേഴ്സിന്റെ 11:14 എന്ന് വായിച്ച്, 11:14
ഏകനായി ഈ സർവജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു.
അതിഭാരമായിരിക്കുന്നു. ഈ ഭാരം വഹിച്ചത് കൊണ്ട് തന്നെത്താനെ ഒരു കുഴിമുണ്ടായി എന്ന് എബ്രായ ഭാഷയുടെ മൂല അർത്ഥത്തിലേക്ക് ഇതിനെ നയിക്കുന്നുണ്ട് ഈ വേർഡിനെ. അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മീക്കെന്നും ഹംബിളെന്നും ആയിരിക്കുന്നത്. അതേ തിങ്ക് ദാറ്റ് ആസ് എ ഇൻസ്പയർഡ് എഡിറ്റർ ആഡഡ് ദിസ് വേർഡ്. ആരെങ്കിലും എഡിറ്റ് ചെയ്തപ്പോൾ ആഡ് ചെയ്തായിരിക്കാനും വശമുണ്ട്, പക്ഷെ അതിന് വശമില്ല എന്നുള്ളതാണ് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്. ബട്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഇൻ ഹിസ് റൈറ്റിംഗ് മോസസ് വാസ് എ ഹോണസ്റ്റ് ഇനഫ് ടു റെക്കോർഡ് ഹിസ് സിൻ ആൻഡ് ഫെയിലിയേഴ്സ് ആൻഡ് അക്സെപ്റ്റ് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹിസ് ഗോഡ്ലി ക്യാരക്ടർ. സെയിന്റ് പോൾ റൈറ്റിന് ഇതുപോലെ തന്നെ പോൾ എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യരുടെ 10:11-5, 12:11-12 വാക്യങ്ങൾ 2 കൊരിന്ത്യർ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് ലീയാ ഇതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ. നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗങ്ങൾ വീട്ടിൽ പോയി വായിക്കാം. ഞാൻ അത് മുഴുവന് പിന്നെ വായിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ഇവിടെ മോശയെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ മോശയുടെ ജീവിതം എത്ര വർഷമായിരുന്നു ജീവിതകാലം? 120 വർഷത്തെ നമ്മൾ 3 വിഭജിച്ച് 40 വർഷം വെച്ച് 3 ഭാഗമായിട്ട് വിഭജിക്കാം. ആദ്യത്തെ ആ 40 വർഷം മോസസ് വാസ് എവിടെയായിരുന്നു? പിന്നെ
ഈജിപ്റ്റ്.
ഈജിപ്തിലെ ഫറവോയുടെ കൊട്ടാരത്തിലെ ഒരു ഒന്നാമത് ഒരു ഈജിപ്തിനായിട്ട് വളരുകയാണ്. മോസസിന്റെ അപ്പോൾ അവിടെ ഈ പറയുന്ന ഭാഗത്തിന് ഇച്ചിരി മുൻപായിട്ട് ആദ്യം തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ മിറിയാമും ആരോണും മോശയ്ക്കെതിരായിട്ട് സംസാരിച്ചു. ഒരു കുഷൈറ്റ് സ്ത്രീ അല്ലെങ്കിൽ ഒരു കൂശിയ സ്ത്രീയെ കുറിച്ചാണ് സംസാരിച്ചത്. മോശയുടെ ആദ്യ ഭാര്യയായ സപ്പോള ജത്രോയുടെ മകളായിരുന്നു. അമ്മായിപ്പനായ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന മോശയാണ്. ആ ജത്രോയുടെ മകളെയാണ് വിവാഹം കഴിച്ചത്. ജത്രോയ്ക്ക് വേറൊരു പേരുകൂടെ ഉണ്ട്, എന്താണെന്നറിയാവോ? റൂവേൽ, റൂവേൽ എന്ന് പറഞ്ഞൊരു പേരുകൂടി ഉണ്ട് ജത്രോയ്ക്ക്. അത് നിങ്ങൾ അത് പിന്നീട് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അപ്പം ഒന്നുകിൽ സപ്പോറായുടെ മരണശേഷമോ മോശസ് ഒരു കൂശ്യ സ്ത്രീ, കൂശയിറ്റ് കൂശ്യ സ്ത്രീ എന്ന് പറയുന്നത് ഒരു എത്യോപ്യൻ സ്ത്രീയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം മോശ മിസ്രയീമിൽ ജീവിക്കുമ്പോൾ ഹി വാസ് എ വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ ആംഡ്, വെൽ ബിൽറ്റ് മാൻ. ഹി വാസ് എ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ഫെയറോസ് ആർമി. അവിടെ ഒരു കമാൻഡർ ആയിരുന്നു. ഡ്യൂറിംഗ് ദ ഹീസ് ദർ ഇൻവേഷൻ ടു ഈജിപ്ത് ഇത്യോപ്യ ഹി ഫൗണ്ട് എ വുമൺ സോ ബ്യൂട്ടിഫുൾ, സോ ഹി കാരിഡ് ദാറ്റ് വുമൺ വിത്ത് ഹിം എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ നാത്തും പോരെ ഉണ്ടായത്. മോശയുടെ പെങ്ങളല്ല മിറിയം, ആ നാത്തും പോരെ ഇത് വെച്ചുകൊണ്ടാണ് മോശയോട് എഗൻസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ദൈവമാണ് ഇടപെട്ടിട്ട് പറഞ്ഞത് മോശ സകല മനുഷ്യരിലുള്ളതിൽ ഒരു ഹമ്പിൾ മനുഷ്യനാണെന്ന്. അത് ആദ്യത്തെ ആ 40 വർഷം കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ 40 വർഷത്തിന് മുൻപായിട്ട് സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ട് മോശ മിസ്രയീമിൽ നിന്ന് ഓടിപ്പോയി? യുവാസ് മർഡർ. ആ മർഡർ അയക്കുന്ന മോശയാണോ ഇത്ര അതിസൗമ്യനായിട്ടും ദൈവം പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഹാപ്പൻ? നിങ്ങളെ അവിടെ പോയി, അത് കഴിഞ്ഞ് മോശ പോയി ജീവിച്ചത് എവിടെയാണ്? അറേബ്യൻ ഡെസേർട്ടിലാണ്. മിഡിയാൻ എന്ന് പറയുന്ന അറേബ്യൻ ഡെസേർട്ടിന്റെ ഭാഗത്താണ്. ആ 40 വർഷക്കാലം മോശ ജീവിച്ചത് കൂടുതലും സഹവാസം ചെയ്ത ആടുകളോടുകൂടിയാണ്. ആടിന്റെ നാറ്റവും വാടയെല്ലാം മോശയ്ക്കുണ്ട്. മോശ പറയുന്നുണ്ട് ഹി വാസ് എ ടങ് ടൈഡ്, വാക്ക് സാമർത്ഥ്യം ഇല്ലാത്തവൻ, വിക്കനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹി എ മാൻ ലൈക് ദാറ്റ് ബിഫോർ ആയിരുന്നോ? വിക്കനായിരുന്നോ മോശ? എങ്ങനെ അറിയാം? എവിടെ പറഞ്ഞിട്ടുണ്ട്? എന്നും പറയുന്നില്ല അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 7:22 വാക്യം ഒന്ന് വായിച്ച്. ആരും ഉദ്ദേശിക്കത്തല്ല പഴയ നിയമത്തിൽ പറയുന്ന മോശയുടെ കാര്യം അപ്പോസ്തല പ്രവൃത്തി വരുമെന്ന്. 7:22 വാക്യം. എന്റെ പുറകോട്ട് ഇംഗ്ലീഷിലത് ഞാൻ ഇംഗ്ലീഷിന്റേതാണ് ഇത്. മോസസ് വാസ് ഇൻസ്പെക്ടർ ഇൻ ഓൾ ദ വിസ്ഡം ഓഫ് ദ ഈജിപ്ഷ്യൻസ് ആൻഡ് വാസ് പവർഫുൾ ഇൻ ഹിസ് വേർഡ് ആൻഡ് ഡീഡ്. അവന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും പവർഫുൾ ആയിരുന്നു. ഹി വാസ് വെരി എലോക്വന്റ് ഇൻ ഹിസ് സ്പീച്ച്. ദെൻ വാട്ട് ഹാപ്പൻ? ഇവിടെ വീക്കനായി പോയത്. വാട്ട് ഹാപ്പൻ ലേറ്റർ? ബിക്കോസ് ഓഫ് 40 years ഓഫ് ഹിസ് സ്റ്റേ വിത്ത് ഷീപ്പ് ഹി കുഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ ഹ്യൂമൻ ബീയിങ്സ് മച്ച്. ഹി ലോസ്റ്റ് വേർഡ്സ്, ഹി ലോസ്റ്റ് വൊക്കാബുലറി. 40 വർഷക്കാലമുള്ള അവന്റെ ആടുകളുമായിട്ടുള്ള സംസാരത്തിൽ നിന്നും അവന്റെ ഹ്യൂമൻ നോളജും അതിന്റെ കഴിവുകളും ആ നാവും എല്ലാം നഷ്ടപ്പെട്ടു പോയി. സംസാരിച്ചു വിക്കനായി പോയി.
അതുകൊണ്ടാണ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയില് സെന്റ് സ്റ്റീഫൻ പറഞ്ഞിരിക്കുന്ന വിവരമാണത്, മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. സകല ജ്ഞാനവും വാക്കിലും പ്രവൃത്തിയിലും അവൻ അതിസമർത്ഥനുമായിരുന്നു എന്ന മറ്റാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എക്സോഡസിന്റെ 2-ാം അധ്യായം 11-22 വരെയും മോശയെ കുറിച്ച് അടുത്ത 40 വർഷക്കാലം, അതായത് ആദ്യത്തെ 40 വർഷക്കാലം മിസ്രയീമിലായിരുന്നു, അടുത്ത 40 വർഷക്കാലം ഹി വാസ് എ ഷെപ്പേർഡ് ഓഫ് എ ഷീപ്പ് വുഡൻ ഓപ്പൺ ദെയർ മൗത്ത്. Next 40 years, he was a shepherd of the sheep who would shut their mouth. ആദ്യത്തെ 40 വർഷക്കാലം പാവപ്പെട്ട ആടുകളെ മേയിക്കുന്നവൻ, ആ ആടുകളൊന്നും പറഞ്ഞ ദേവമാറ്റ പറയുന്ന അനുസരിക്കുന്ന ആടുകളാണ്. അടുത്ത 40 വർഷക്കാലം വായടയ്ക്കാത്ത കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു ആടുകളുടെ ആട്ടിടയനായിരുന്നു മോശ. സോ മോശ ഹിസ് ക്യാരക്ടർ ഈസ് എ മെലങ്കോളിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എവിടെയെങ്കിലും ആഹാരം കഴിച്ച് ഉറങ്ങിക്കിടക്കും, ആരെങ്കിലും വിളിക്കും, മോശ ഒന്ന് എഴുതേറ്റ്, എന്തിനാ നീ ഇന്നത് പോയി ചെയ്യേ, ആ എന്റെ പണിയല്ല. ഒരു കാര്യം ചെയ്യുന്നതിന് യാതൊരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മോശ. ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശയോട് പറഞ്ഞു, നീ ഇസ്രായേലിലോട്ട് പോകണം. ആദ്യം ചോദിച്ചു, ആ പിന്നെ ബേണിംഗ് ബുഷിന്റെ അവിടെ വെച്ച് ചോദിച്ചു, വിളിച്ചു, മോശയെ ആ എന്താ? അവൻ ചോദിച്ചു, നീ ആരാ? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാണ് നിന്റെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം. ആ ഞാനെന്നാ വേണം? നീ ഇസ്രായേൽ മിസ്രയീമിലേക്ക് പോകണം, അതെന്റെ പണിയല്ല, ഐ ആം നോട്ട് ഗോയിങ്. മോശ പറഞ്ഞു, അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലും, ഞാൻ പോകത്തില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, എന്നാൽ നിനക്ക് ഞാനൊരു അടയാളം തരാം, നിന്റെ കയ്യിൽ എന്താകുന്നു? ഒരു വടി, ഒരു ഉണക്കവടി താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ടു, അതൊരു സർവമായി തീർന്നു. തിരിച്ചെടുക്കാൻ പറഞ്ഞു, എന്റെ വാലെ പിടിച്ച് തിരിച്ചെടുത്ത് വടിയായി. ഹി വാസ് ദ ഫസ്റ്റ് സ്നേക് ഹാൻഡ്ലർ ഇൻ ദ ബൈബിൾ. അവനെ ആ വടിയായിട്ടു. അപ്പം പിന്നെ പറഞ്ഞു, ഇത്രയേ ഉള്ളോ? രണ്ടാമത് കുഷ്ഠരോഗിയാക്കി, കയ്യെ കുപ്പായത്തിനകത്തിട്ട് എടുക്കാൻ പറഞ്ഞു. കുഷ്ഠരോഗം ജോസ ഫസ്റ്റ് ലെപ്പർ, അതും മാറ്റി കൊടുത്തു. ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു. ഇനി പോകാവോ?
പറഞ്ഞു, നോ, ഞാൻ പോകുന്നില്ലെന്ന്.
പിന്നെ വെള്ളം എടുത്ത് നേരത്തെ ഒഴിച്ചു കൊടുത്തു, അത് രക്തമാക്കി തീർത്തു. എന്നിട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെയാണ് പറയുന്നത്, എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് വാക്സാമർഥ്യം ഇല്ല, ഒന്നുമില്ല എന്ന് മോശയോടെ പറയുന്നുണ്ട്. അവനെ, നിനക്ക് ഞാൻ ഇന്നാരെ കൂടെ കൂട്ടായിക്കാം, അവർ എന്നെ കൂടെ കൂട്ടായിക്കാം, നീ പോണോന്ന് പറഞ്ഞു. ഹി വാസ് എ മെലങ്കോളിക് ക്യാരക്ടർ, ഒരു കാര്യവും ചെയ്യാൻ പോകത്തില്ല. അവന് സ്കോപ്പ് ചെയ്ത് ചെയ്ത് ദൈവം പറഞ്ഞു വിടുകയായിരുന്നു. ആ മോശ അത് വേറൊരു സ്വഭാവമാണ്. ഹി വാസ് എ The next 40 years he was a political leader of a nation. ഇവിടെയാണ് മോശയെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത്, മോസസ് വാസ് എ മർഡറർ, എ കൊലപാതകി. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോശ എന്തായിരുന്നു എന്നല്ല, മോശ എന്താകുന്നു എന്നല്ല, മോശയെ എന്താക്കി തീർക്കാം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവര്, നമ്മൾ ഓരോരുത്തരും എന്തായിരുന്നു എന്നുള്ളതല്ല, എന്തിപ്പോൾ ആകുന്നു എന്നല്ല, നമ്മളെ എന്താക്കി തീർക്കാം. നിങ്ങളെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിൽ അമർന്നിരുന്നു കഴിഞ്ഞാൽ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്ന് പത്രോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആരാക്കി തീർക്കാം എന്നുള്ളതാണ് അതിന്റെ ഓരോ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ. നമ്മൾ വിചാരിക്കും ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ ജീവിച്ചു വന്നു, ദൈവമായിട്ട് ഒരു തരത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും, ആ അവനെ എനിക്കറിയാം, അവൻ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ അവന്റെ സ്വഭാവം ഇതല്ലായിരുന്നു, ഇപ്പൊ അവൻ വിശുദ്ധനായിട്ട് നടക്കുന്നു എന്ന് നമ്മൾ എല്ലാരെ കുറിച്ചും പറയും. അതിനൊരു മടിയില്ല അല്ലേ, യാതൊരു മടിയില്ല നമ്മൾ പറയും. പക്ഷേ അവരായിരിക്കുന്ന വിധത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അവരെ ആക്കി തീർക്കുന്നത് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. അത് ഏത് മനുഷ്യനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ നമ്മള് പിന്നെ എല്ലാ ആഴ്ചയിലും നമ്മള് കുസൃത പ്രാപിക്കും, കുർബാന അനുഭവിക്കും. പക്ഷേ നമ്മൾ തിരിച്ച് ചിന്തിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിലെ ചെറുപ്പത്തിൽ ചെയ്തിരിക്കുന്ന പല ഭാവങ്ങളും പിന്നെയും 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 നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ. കുസോയ എന്ന് പറഞ്ഞ എന്ത് കഴിഞ്ഞാണ്? അബ്സല്യൂഷൻ അല്ലേ. വിത്തൗട്ട് റിയൽ കൺഫഷൻ ദർ ഈസ് നോ അബ്സല്യൂഷൻ. വിത്തൗട്ട് റിയൽ കൺഫഷൻ ദർ ഈസ് നോ അബ്സല്യൂഷൻ.
ഓടി വന്ന് വാവളിക്കുകയല്ല,
റിയലായിട്ട് കൺഫസ് ചെയ്തെങ്കിൽ മാത്രമേ അബ്സല്യൂഷൻ. ഞാൻ പറഞ്ഞതുമല്ല, ഡിട്രിക് ഹോട്ട്ഹോഫ് ബോൺഹോഫർ എന്നും പറഞ്ഞ ഒരു ഇവാഞ്ചലിസ്റ്റ് നാസിയുടെ ടൈമില് ഹിറ്റ്ലറുടെ തടവിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയത് ഹി വാസ് എ ലൂതറിൻ മിനിസ്ട്രി. അദ്ദേഹത്തിന്റെ ഇസ് എ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുക. വിത്തൗട്ട് റിയൽ കൺഫഷൻ, നമ്മുടെ സഭ പഠിപ്പിക്കുന്നതാണ് വിത്തൗട്ട് റിയൽ കൺഫഷൻ ദർ ഇസ് നോ അബ്സല്യൂഷൻ. കഴിഞ്ഞുപോയ നമ്മളെ കൺഫസ് ചെയ്ത ഭാവങ്ങളെ കുറിച്ച് ഓർത്ത് പിന്നീട് ബുദ്ധിമുട്ടരുത്, വിഷമിക്കരുത്, അത് മറന്നുപോയി. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ അത് സാത്താന്റെ പ്രവർത്തനമാണ്. ഇത് തന്നെയാണ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്നത്, അവൻ അങ്ങനെ അല്ലായിരുന്നു എന്ന് ഓർത്തു കഴിയുമ്പോൾ അത് സാത്താൻ കൊണ്ടുവരുന്ന പ്രവർത്തനമാണ്. അവനെ ആരാക്കി തീർക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
And
he was a moser, he was a selfish man. വളരെ സെൽഫിഷ് ആയിരുന്നു. യഹോവയായ ദൈവം പറഞ്ഞിട്ടും പോകുന്നില്ല. അതിനൊരു ഉദാഹരണം പിന്നെ എക്സോഡസിന്റെ 18:7 പറഞ്ഞിട്ടുണ്ട്. മോശ ഇസ്രായേൽ മക്കളുമായിട്ട് അവിടെ നിന്ന് യാത്ര കൊടുക്കാൻ പോകുന്നതിന് മുൻപേ മോശയുടെ ഭാര്യയേയും മോശയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു അവിടെ വെച്ച്? 2 പിള്ളേരെയും കൂടി എവിടെ കൊണ്ടാക്കി? അമ്മായിപ്പന്റെ വീട്ടിൽ കൊണ്ടാക്കി. നീ നിന്റെ വീട്ടിൽ പോയിരുന്നു, ഞാൻ ഇസ്രായേലിലോട്ട് മിസ്രൈമിലോട്ട് പോവുകയാണ്. എനിക്ക് എന്തെങ്കിലും സംബന്ധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടണം. മിസ്രൈമിലെ ഇത്രയും ജനങ്ങളെ കുറിച്ച് ഒരു ബോധവുമില്ലാതെ മോശ പോവുകയാണ്. പക്ഷേ മോശ ഹി വാസ് എ സെൽഫിഷ് ടു സേവ് ഹിസ് വൈഫ് ആൻഡ് ഹിസ് ചിൽഡ്രൻ. ഹി സെൻഡ് ഹിം ബാക്ക് ടു ദ ദേർ ഫാമിലി ടു ബി സേഫ്. അവർ തിരിച്ച് വന്നു ചേരുന്നത് ആൻഡ് മൗണ്ട് സൈനായി വന്നു കഴിഞ്ഞാൽ, അതായത് കടലൊക്കെ കടന്ന് വന്നു കഴിയുമ്പോഴാണ് അറേബ്യൻ മരുവെന്ന് ഇവർ വന്ന് ജോയിൻ ചെയ്യുന്നത്. സെൽഫിഷ് മാൻ. അതുപോലെ
മോസസ് ഡിഡ് നോട്ട് റൈറ്റ് ദ ടെൻ കമാൻഡ്മെന്റ്. ഡിഡ് ഹി റൈറ്റ്?
മോസസ് വാസ് എ സോങ് റൈറ്റർ, റൈറ്റ്?
ഡെയ്ട്രോണോമി
32:1-40 ഇപ്പം നിങ്ങൾ വായിച്ച ഭാഗമാണ്.
ഇസ്രായേലിനെ
കുറിച്ച് മോശ പറയുന്ന പോലെ
ഇറ്റ് ടുക്ക് 40 അവേഴ്സ്
ടു ഗെറ്റ് ദ ഇസ്രായേൽ ഔട്ട് ഓഫ് ഈജിപ്ത്, ബട്ട് ഇറ്റ് ടുക്ക് 40 ഇയേഴ്സ് ടു ഗെറ്റ് ദ ഇസ്രായേൽ ഔട്ട് ഓഫ്
ദ ഈജിപ്ത് ഔട്ട് ഓഫ് ഇസ്രായേൽ.
മനസ്സിലായോ? പറഞ്ഞു
ഇറ്റ് ടുക്ക് ഓൺലി 40 അവേഴ്സ് ടു ഗെറ്റ് ഇസ്രായേൽ ഔട്ട് ഓഫ് ഈജിപ്ത്, ബട്ട് ഇറ്റ് ടുക്ക് 40 ഇയേഴ്സ് ടു ഗെറ്റ് ഈജിപ്ത് ഔട്ട് ഓഫ് ഇസ്രായേൽ.
ആ 40 വർഷം ഹി വാസ് എ പൊളിറ്റിക്കൽ ലീഡർ. ദാറ്റ് ഈസ് ഹിസ് തേർഡ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. നമ്മള് മിറിയമിനെ കുറിച്ച് പറഞ്ഞു, കുശിയ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. മിറിയം വാസ് എ പ്രൊഫറ്റസ് അല്ലേ, പ്രവാചകിയായിരുന്നു. വേദപുസ്തകത്തിൽ എത്ര പ്രവാചകിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? അഡെബോറ, അഡെബറ, അന്നയുണ്ട്. 10 പ്രവാചകന്മാരെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തു. മിറിയം എക്സോഡസ് 15:22-21, ദെബ്ര ജഡ്ജസ് 4:4, ഹുൽദ, നോയേഡിയ, അതുപോലെ ഐസയാസ് വൈഫ് ഐസയ 8:3, ആന ലൂക്കിന്റെ 22:36, അതുപോലെ 4 ഡോട്ടേഴ്സ് ഓഫ് ആരാ? ഫിലിപ്പിന്റെ
നാല് ഡോട്ടേഴ്സ്, അങ്ങനെ 10 പേരുണ്ട്.
ഞാൻ പറഞ്ഞു വന്നതിൽ നിർത്തി, നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തുന്നേ ഉള്ളൂ. എൻ്റെ വചനം ദൈവം പരിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ കൊളോസിയൻസിന്റെ 4:3 പറയുന്നുണ്ട്, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയാണ്. ഞാൻ സംസാരിക്കുന്ന വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ഞങ്ങളുടെ പ്രാർത്ഥന വചനം സംസാരിക്കുന്നവർക്ക് വളരെ അത്യാവശ്യമാണ്. മോശയുടെ അമ്മോര്യരുമായിട്ടുള്ള യുദ്ധത്തില് മോശയുടെ കൈ നിവർന്നിരിക്കുമ്പോൾ യുദ്ധം വിജയിച്ചുകൊണ്ടിരിക്കും. മോശയുടെ കൈ താഴ്ന്നിരിക്കുമ്പോൾ തോക്കും. അതിനു വേണ്ടിയിട്ട് ഹൂറ് പിന്നെ ജോഷുവ ഇവരുടെ ഇവരിനെ കൈപ്പൊക്കി പിടിച്ചു. ഈ മിറിയമിന്റെ ഭർത്താവാണ് ഹർ എന്ന് പറയുന്നത്, മലയാളത്തിൽ ഹൂർ എന്ന് പറയുന്നത്. മിറിയമിന്റെ ഭർത്താവാണ്, മോശയുടെ അളിയനാണ്. അതുകൊണ്ട് ഈ വചനം സംസാരിക്കുന്നവർക്ക് വചനം ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് പൗലോസ് ശ്ലീഹായ്ക്ക് ആവശ്യമായിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് എന്ന് പൗലോസ് ശ്ലീഹായ് പറയുമ്പോൾ നമുക്കൊക്കെ എന്തുമാത്രം പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ ആരായിരുന്നു എന്നല്ല, നമ്മളെ ആരാക്കി തീർക്കാം അല്ലെങ്കിൽ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മൾ ആരായിരുന്നു, ആരാകുന്നു, ആരാക്കി തീർക്കാം എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന ഒരു ന്യൂസ് ചാനലിൽ കണ്ടതാണ്, ഇസ്രായേലിൻ്റെ പുതിയ മൈഗ്രേഷൻസ് ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് യഹൂദന്മാരെ കടന്നു വരുന്ന ഒരു അവസരമാണ്. നെഗേവ് ഡെസേർട്ടിലെ അവര് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ആ സെറ്റിൽമെന്റിന്റെ അവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിനഗോഗ് നിർമ്മിച്ചത്. അപ്പൊ ഇസ്രായേലിലെ ആരാധനകൾ ഇപ്പൊ നടക്കുന്നത് എവിടെയാണ്? ടെമ്പിളിലാണോ സിനഗോഗിലാണോ? സിനഗോഗുകളിലാണ്. ടെമ്പിളില്ല, ആകെ വെസ്റ്റേൺ വോൾ മാത്രം. നിങ്ങൾ പോയിരിക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സമയത്ത് ഇതെല്ലാം നല്ല മനോഹരമായിട്ടൊരു ബിൽഡിംഗ് പണിതു. ആ ബിൽഡിങ് പണിതെല്ലാം കഴിഞ്ഞപ്പോൾ കാണാം അതിന്റെ ഫ്രണ്ട് വശത്ത് ഒരു വലിയ പാറയുണ്ട്. അപ്പൊ അതൊരു അപകടകരമായിട്ട് അവർക്ക് തോന്നി, ഈ പാറ പൊട്ടിച്ചു കളയാവുന്ന അവർ വിചാരിച്ചു. പക്ഷേ അതിനു വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സിനെ വിളിച്ചു നോക്കിയപ്പോൾ ആർമി കോർ ഓഫ് എഞ്ചിനീയേഴ്സ് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ പാറ പൊട്ടിക്കാൻ പറ്റത്തില്ല, പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ പാറയുടെ നീണ്ട വശത്ത് ഈ സിനഗോഗിന്റെ അടിയിലേക്കാണ് പോയിരിക്കുന്നത്. ഈ പാറ ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ സിനഗോഗ് ഇടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു നിവൃത്തി ഇതിൽ കൂടി ഇരിക്കേ നടത്തുള്ളൂ. അവരിങ്ങനെ പലതും ആലോചിച്ചിട്ടും പറ്റിയില്ല. അവസാനം ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു മൈഗ്രേറ്റ് ചെയ്ത ഒരു യങ് മാൻ, അവൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു വർഷത്തെ അവസരം തന്നു കഴിഞ്ഞാൽ ഈ ഞാൻ പാറയെ മാറ്റിത്തരാം, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്കൊരു വലിയ ചെണ്ട ഈ പാറയ്ക്ക് മുകളിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ആർമിക്കാർ ഒരു വലിയ ചെണ്ട അതിന് കൊണ്ട് കൊടുത്തു. ആ ചെണ്ടില് അതിന് എയർ കണ്ടീഷനും വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് കഴിക്കുവാനുള്ള അപ്പവും വെള്ളവും മാത്രം കുടിയേപ്പിക്കുന്നു. ഒരു മനുഷ്യനും ഇതിന്റെ സമീപത്ത് വരികയും ചെയ്തു. വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവൻ ചെയ്തു കൊടുത്തു. അവനിതിനകത്ത് കയറും, അവന്റെ പിന്നെ ദിനചര്യ നടത്തുന്ന വേണ്ടിയിട്ടൊരു പോർട്ടബിൾ കണ്ണും അതിന്റെ ഔട്ട് സൈഡ് കൊണ്ട് ചെയ്തു കൊടുത്തു. അതിന് വേണ്ടിയിട്ട് പുറത്തു പോകും, തിരിച്ചകത്ത് വരും, ഈ ടെന്റിനകത്ത് കയറും. ആർക്കും അറിയത്തില്ല എന്താ ഇവൻ ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷമാകുന്നതിനെ ഒരാഴ്ച മുൻപ് തന്നെ അവൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങളെ ഈ ടെന്റ് മാറ്റാമെന്ന്. ടെന്റ് മാറ്റിയിട്ട് പറഞ്ഞു, ഈ കിടക്കുന്ന ഈ പാറ കഷ്ണങ്ങളെല്ലാം ക്ലീൻ ചെയ്യാം. മുഴുവൻ ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ മനോഹരമായിട്ടൊരു വാസ്തുശില്പം, ഒരു കല്ലിൽ കൊത്തിയ ഒരു ശില്പം അവിടെ പൊഴിഞ്ഞിരുന്നു. ഹി വാസ് എ കാർവിംഗ് മാൻ. ഹി കാർവ്ഡ് എ ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ. ദാവീദ് രാജാവ് കിന്നരവുമായിട്ട് ഒരു തോട്ടത്തിലിരിക്കുന്ന ഒരു പടം. ആ പടം, ആ രൂപം
ആ സിനഗോഗിന്റെ മാർബിളിലെ തങ്കപ്പതക്കം പോലെ സ്ഫോടിച്ചായിരുന്നു. അവനെ ആ വലിയ കല്ലിനെ മാറ്റി ഒരു
മനോഹരമായ ദാവീദ് രാജാവിനെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ
മോശയെ പോലെ വിക്കനും മാർദ്ദവുമായിരിക്കുന്ന മനുഷ്യനെ ലേറ്ററോൺ സൗമ്യനാക്കി തീർക്കാമെന്നുണ്ടെങ്കിൽ എന്നെ പോലെയോ നിങ്ങളെ പോലെയോ ഉള്ളവരെ ദൈവം ഉദ്ദേശിക്കുന്ന നേതൃത്വത്തിലേക്കായിരിക്കും നടക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമ്മൾ ആരായിരുന്നു എന്നുള്ളതല്ല, നമ്മൾ ആരാകുന്നു എന്നുള്ളതല്ല, നമ്മളെ ആരാക്കി തീർക്കാം എന്നുള്ളതാണ്
ദൈവത്തിന്റെ പദ്ധതി. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്
നമുക്ക് നമ്മളുടെ ജീവിതത്തെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദൈവം എടുക്കും, പ്രവർത്തിക്കും, ഉപയോഗിക്കും. അതാണ് ചെറുതായിട്ടുള്ള ഈ എൻ്റെ ഇന്നത്തെ വിഷയം നിങ്ങളെ മുൻപ് ഷെയർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദിയും കൃതജ്ഞത സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തെ ആസ്പദമാക്കി വളരെ സുപരിചിതമായ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ നമുക്ക് നല്ലൊരു ചിന്ത പകർന്നു തന്നിലുള്ള സ്നേഹവും നന്ദിയും അച്ഛനോട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മോശയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മോശ ആരായിരുന്നു എന്നും അല്പം അതിൻ്റെ ക്രിറ്റിക്കൽ സ്റ്റഡി എന്നുള്ള രീതിയിൽ കൂടി അച്ഛൻ വളരെ ഭംഗിയായിട്ടത് പ്രസന്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അച്ഛന് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴും പുതിയതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ചേച്ചിക്കാൻ തക്കവന് ഇടയായിരുന്നു. ഈ വാസ്തവത്തിൽ നമ്മളിവിടെ വായിക്കാം, മോശ എന്ന പുരുഷനോ ഭൂതലത്തിൽ ഉള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ദൈവം ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി തന്നെയാണ് മോശ, സംശയമൊന്നുമില്ല അതിനകത്ത്. കാരണം ഈ അച്ഛനത് പറഞ്ഞ രസമായിട്ട് പറഞ്ഞല്ലോ, ഈ മോശയുടെ സിസ്റ്ററാണ് മിര്യാമും അതുപോലെ സഹോദരനാകണം അഹരോനും. ഈ ദൈവം ഈ അതായത് ഈ മിര്യാമും അഹരോനും മോശയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദൈവം വളരെ ശക്തമായിട്ട് കോപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ കോപിച്ചത് ദൈവം? കാരണം ഈ മോശയും മിര്യാമിനെയും അഹറോനെയും മിര്യാമിനെയും തെരഞ്ഞെടുത്തത് മോശയെ സഹായിക്കാനാണ്. മോശയെ സഹായിക്കാനായി, കാരണം നമുക്കറിയാമല്ലോ ഈ മോശ വിക്കനായതുകൊണ്ട് സഹായിക്കാനായിട്ടാണ് അഹറോനെ തെരഞ്ഞെടുത്തത്. പിന്നെ ഈ വലിയൊരു ജനതയെ നയിക്കുമ്പോൾ ആലോചന പങ്കുവെക്കാനൊക്കെ ഇവരെ നയിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് തന്നൊരു ബോധ്യമായി, ഇവർക്ക് തന്നൊരു വിചാരം വന്നു, ഞങ്ങളും മോശമൊന്നും അല്ല ഇല്ലയോ, ഞങ്ങൾക്ക് ചില പ്രവചനമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ മോശയെക്കാൾ മോശയെ നിയന്ത്രിക്കാൻ ഇവർ ശ്രമിച്ചു. അത് ദൈവം കൊടുത്തൊരു അധികാരമല്ല, ദൈവം ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു സ്ഥാനത്തിന്മേൽ മറ്റൊരാൾക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞൊരു ആത്മീയ അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ഈ ആത്മീയ അഹങ്കാരം അവരെ പ്രകടിപ്പിച്ചു, മോശയെ നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചു. മോശയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എന്ന് വെച്ചാൽ മോശയോട്ട് ഈക്വലൈസ് ചെയ്യാൻ അവർ ശ്രമിച്ചു. ഞങ്ങൾ മോശമൊന്നുമല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിന് അല്ലെങ്കിൽ കുടുംബവർഷം പറഞ്ഞ ദൈവം ക്ഷമിച്ചേനെ. കാരണം ഈ ഇപ്പൊ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത് കൊണ്ട് എന്നാലും നിങ്ങൾക്കൊരു മനുഷ്യനാ, ഞങ്ങളൊരു വാക്ക് ചോദിച്ചിട്ട് വേണ്ട കെട്ടാൻ എന്നൊക്കെ ചോദിച്ചാൽ ദൈവം ക്ഷമിച്ചേനെ. നാത്തുവിന്റെ ഉത്തരവാദിത്തമൊക്കെ കാണിച്ചാൽ ഇത് അതല്ല ഇല്ലയോ. അവര് ദൈവത്തെ ഇത് പറഞ്ഞുകൊണ്ട് ഈ മോശയെ ഈക്വലൈസ് ചെയ്യാൻ ചെയ്തപ്പോഴത്തേക്ക് ദൈവം സന്ദേശം വന്നു. അവർ ദൈവം തമ്മിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്നെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരളി ചെയ്യുകയും ചെയ്യും. എന്നാൽ എന്റെ ദാസനായ മോശയോ അവൻ അങ്ങനെയുള്ളവനല്ല. അവൻ ആരാണെന്ന് പറയുന്നത്? അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാവുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തരുന്ന സ്ഥാനമല്ല മോശയ്ക്ക്, അവൻ എന്റെ ഗൃഹത്തിലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അതിസൂക്ഷ്മമായ രഹസ്യങ്ങളെ കേൾക്കുകയും അത് ലോകത്തോട് പറയുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവനോട് ഞാൻ അരളി ചെയ്യുന്നത് മറവുകളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ മുഖം കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആർക്കും അതാ ഒരു ആർക്കും പകരം പറ്റാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ടാണ് മോശയെ ദൈവം വരാൻ തെരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള മോശയ്ക്ക് ഈ അഹറോനും മിര്യാമും കൂടി ഈക്വലി ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ദൈവത്തിന് ദേഷ്യം വന്നതുകൊണ്ടാണ് ദൈവം ശക്തമായിട്ടോ തൽസമയം തന്നെ മിര്യാമിന്റെ ശരീരം മുഴുവൻ കുഷ്ഠമായിട്ട് തീരുകയാണ്. പക്ഷെ ഈ അതിസൗമ്യനായ സാധാരണ നമ്മളാണ് എന്ത് പറഞ്ഞത്, നിന കണക്കായി പോയി, നിനക്കത് വേണം പറയത്തില്ല. സ്വന്തക്കാരനാണെ പോലെ നമ്മൾ പറയും, സഹോദരങ്ങളാതെ പോലെ പറയും ഇല്ലേ. നമുക്കിട്ട് പണിയൊക്കെ തരുമ്പോഴത്തേക്ക് പറ്റും, നിനക്ക് അത് തന്നെ വേണമെന്ന് പറയും. പക്ഷെ മോശം അതല്ല, മോശം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു, എന്റെ ദൈവമേ എന്റെ പെങ്ങള് ചെയ്ത് അവിവേക ക്ഷമിക്കണമെന്ന്. എന്നാലും ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, 7 ദിവസത്തേക്ക് പാളയത്തിന്റെ പുറത്ത് അവളിട്ട് 7-ാം ദിവസം കഴിയുമ്പോഴത്തേക്ക് അവളെ തിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എന്നെ ശരിയാകുമെന്ന് പറഞ്ഞ് മോശയുടെ നിലവിളി ശരിക്കും പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. അച്ഛനെ പറഞ്ഞപ്പോ എനിക്ക് രസകരമായിട്ട് തോന്നിയത്, ഈ പിന്നെ ഈ മോശ അച്ഛൻ പറഞ്ഞല്ലോ മോശയുടെ മക്കളെയും ഭാര്യയും കൂടെ അപ്പുറം അമ്മായിപ്പന്റെ എടുത്തിട്ട് ഒരു കണക്കിന് നന്നായി അത്.
പണ്ട് ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോഴേ ഈ സേവര തിരുമേനി എടുത്ത് ചോദിച്ചു തിരുമേനിമാർ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. അപ്പൊ തിരുവേനി പറഞ്ഞു, നീ വിശ്വാസപരമായിട്ട് തിരുവേനിമാർ കല്യാണം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, കല്യാണം കഴിക്കാം, വിശ്വാസപരമായിട്ട് പ്രശ്നമില്ല, അതായത് കർത്താർ ശിഷ്യന്മാരെ വിവാഹിതരായിരുന്നല്ലോ, ഇതൊരു സഭയുടെ നിയമം മാത്രമേ ഉള്ളൂ. കാരണം ഈ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പള്ളികളെ നയിക്കണമല്ലോ തിരുവേനിമാർക്ക്. അപ്പൊ പള്ളിയിൽ ആരെങ്കിലും പ്രശ്നം കൊണ്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഭാര്യ മൂത്ത മോന് ചൊറിയാന്ന് പറഞ്ഞ അടുത്ത് വരുന്നേ. അപ്പൊ മൂത്ത മോനെ ചൊറിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോണം, പള്ളി പ്രശ്നം തീർക്കാൻ പോണം. ഈ മോശയെ സംബന്ധം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഭാര്യയും പിള്ളേരെ കൂടെ കൊണ്ടുവരുമ്പോഴത്തേ ചെറിയ ചെറുതൊക്കെ വെച്ച് കഴിഞ്ഞാല് വലിയ ജനങ്ങളെ കൂടെ വഹിക്കുകയല്ലേ. അപ്പൊ ജനങ്ങളെ കൊണ്ട് നടക്കുന്ന പിള്ളേരുടെ പ്രശ്നം തീർക്കാൻ പോണം. പാർട്ടി നേതാക്കന്മാർക്ക് ഇച്ചിരി സൗകര്യം പക്ഷെ മോശം കണ്ടതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് ഉണ്ടോ എനിക്ക് അറിയത്തില്ല. എന്ത് തന്നെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അമ്മായിപ്പന്റെ അടുത്ത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു വെച്ചത്. എന്ത് തന്നെയാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അച്ഛന്റെ ആ ഒരു ചിന്തയും നല്ല നല്ല പുതിയ ആശയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഇതാണ് എൻ്റെ അകത്ത് ആ ഒരു വാക്യം വളരെ സൗമ്യത. ദൈവം മുമ്പാകെ ഒരു വ്യക്തി അത്ര ദൈവം ഒത്തിരി സ്നേഹിക്കുക. ശരി ആ മടറൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ 40-50 വർഷത്തെ അല്ലെങ്കിൽ കുറെ നാളത്തെ ആടുകളോടുള്ള താമസവും അവിടെ സ്വയം ദൈവം അങ്ങനെ തന്നെയാണ്. ആ ഒരു വ്യക്തിയെ മെരുക്കി എടുത്തിട്ടാണ് അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയിലേക്ക് അവിടെ മോശ വിജയിച്ചു എന്നുള്ളതാണ് മോശത്തിന്റെ പ്രത്യേകത. അല്ലെ, ചില മനുഷ്യർ അങ്ങനെ വിജയി പരിശീലന ഘട്ടത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്, പട്ടാളത്തിൽ നിന്നൊക്കെ പൊടിച്ചു വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ മോശം അങ്ങനല്ല, ആ ദൈവത്തിന്റെ പരിശീലനത്തിൽ വിജയം പ്രാപിച്ചു. അതുകൊണ്ടാണ് സമുന്നതമായ സ്ഥാനത്തേക്ക് മോശയെ നയിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. അനുഗ്രഹീതമായ ചിന്ത പകർന്നു തന്നതിൽ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ ആശയത്തിന്റെ പ്രധാന ഭാഗം അതാണ്. ആ മോശയെ പോലെ ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ജീവിതം ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ലോക പ്രാകൃതമായ ചില സ്വഭാവങ്ങളെ ഒക്കെ ദൈവം ഭാഗം സമർപ്പിച്ച് മാറ്റി ആ മോശയെ പോലെ സൗമ്യമായ ഒരു ഉന്നതങ്ങളിലേക്ക് വളരുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും ചൈതന്യവും നിറവും ശോഭനതയൊക്കെ നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ആ ഒരു ചിന്ത കൂടുതൽ നമ്മളെ ആത്മീയമായിട്ട് കരുത്തേകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനോട് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛൻ്റെ വെളിയേറിയ സാന്നിധ്യവും മൂല്യമേറിയ വാക്കുകളും തന്ന ഈ കൂട്ടായ്മയെ ധന്യമാക്കണം എന്നുള്ള അപേക്ഷയോട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. തുറന്നുള്ളത് ഉള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. അതിനുശേഷം ഒരു ആരാധനാ ഗീതങ്ങളിലെ പാട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ നിരന്തരം ഓർക്കുന്ന കുറെ പേരുകൾ തന്നെ, മാത്യു അബ്രഹാം, ഡാനിയൽ രൂബൻ, ആലീസ് ജോസഫ്, ജോൺ ടി തോമസ്, ജോയി ബിൻസു, ഉമ്മൻ രോഹാൻ, വർഗീസ് ജോർജ്, ജോൺ മോളി, താമരവേലിൽ രാജു, ഡാനിയൽ, നോഹ, അരുൺ, സാഗർ, മോളി, സാറ, ഹാന, കുഞ്ഞുകുഞ്ഞമ്മ, വർഗീസ് വർക്കി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, അരുൺ, ഡാൻ, എ ഐ സക്കറിയ, ഇന്ന് കിട്ടിയ 2-3 പേരുകൾ, ശോശമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂ, ഇവരൊക്കെ പലതരത്തിലുള്ള ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരാണ്. അവരുടെയൊക്കെ ആശ്വാസത്തിനും സൗഖ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവെ കറയില്ലാത്ത എന്ന ഗീതത്തിൻ്റെ 5-ാമത്തെ സ്റ്റാൻസ് പോലെ പാടി 2-3 സ്റ്റാൻസ് പാടി പ്രാർത്ഥനയ്ക്ക്.
വീണ്ടും
സ്നേഹവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് ലഭിക്കപ്പെടുകയും ഞങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവകൃപയുടെ അപാരമായ നടത്തിപ്പുകളിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലതുകരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമേ, മോശ എന്ന് പറയുന്ന മനുഷ്യനെ, ഞങ്ങൾ വേദപുസ്തകത്തിലൂടെ മതബോധന ക്ലാസ്സുകളിലൂടെ ധാരാളമായി പരിചയപ്പെടുവാനിടയായിട്ടുണ്ട്. എങ്കിലും അങ്ങന്ന് പ്രത്യേകം നിയോഗിച്ച ആ ഫിഷിക്കനിലൂടെ മോശയുടെ ജീവിതത്തിന്റെ ഞങ്ങളുടെ മനസ്സുകളിൽ അടഞ്ഞു കിടന്ന ഒരു അധ്യായത്തെ തുറന്നു തരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാന് തീരുമാനമുണ്ടായി. വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചു, എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ജീവിതത്തിന്റെ തുടക്കം മുതൽ മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ മോശ ജീവിച്ചപ്പോൾ 40 വർഷക്കാലത്തിന്റെ മൂന്ന് പ്രത്യേകമായ രൂപഭാവങ്ങൾ, ആടുകളോട് മല്ലടിച്ച് ആശയവിനിമയം മനുഷ്യരോട് നടത്താത്തൊരു കാലഘട്ടത്തിലൂടെ മോശയെ മെരുക്കിയെടുക്കുകയും ദൈവകൃപയുടെ അനുഗ്രഹീതമായ ഭാവത്തെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ നിയോഗങ്ങൾക്കും കൽപ്പനകൾക്കും വിധേയപ്പെട്ട് ജീവിക്കുന്ന നീതിസൂര്യന്റെ മുഖശോഭയുള്ളൊരു മോശയെ വാർത്തെടുക്കുവാൻ ദൈവം തമ്പുരാന് ഇഷ്ടം തോന്നി. 40 ദിവസം അനുഗ്രഹീതമായ ഉപവാസകാലവും പൂർത്തീകരിച്ച് ഹോറേബിന്റെ താഴ്വാരത്ത് നിന്ന് സീനായ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ യഥാർത്ഥത്തിൽ മോശയുടെ ജീവിതകാലത്തിലെ സകല കുറവുകളെയും പരിഹരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവും ശരീരവും ആക്കപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായി ഇസ്രായേൽ മക്കളുടെ യഥാർത്ഥ നായകനായി ദൈവത്തോട് സംസർഗം ചെയ്തപ്പോൾ ദൈവതേജസ്സിന്റെ മധ്യത്തിൽ വെച്ച് 10 കൽപ്പന സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തോട് കരഞ്ഞു വിലപിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ മുഖശോഭയുള്ള ഒരു മനുഷ്യനായി മോശ രൂപാന്തരപ്പെടുകയും ചെയ്തു. ഞങ്ങൾക്കും ഈ നോമ്പുകാലം അപ്രകാരമുള്ള ഞങ്ങളുടെ ഹൃദയത്തിനും മുഖത്തിനും മുഖശോഭയും ഞങ്ങളുടെ സ്വഭാവങ്ങൾക്ക് അതിശ്രേഷ്ഠമായ ദൈവികമായ നന്മയും ഉണ്ടാകുവാൻ മോശ സൗമ്യനായി തീർന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിപ്പിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഈ സന്ദേശം മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിധിയിൽ ഈ വചനം ഉൾക്കൊണ്ട സകലർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കണമേ. ദൈവം പ്രത്യേകം വേർതിരിച്ച് ഈ ആശയത്തെ ഭംഗിയായി അതിനെക്കുറിച്ച് ആഴമായൊരു പഠനം നടത്തി ഒപ്പം ആനുകാലിക പ്രസക്തിയോടുകൂടി ഇത് അവതരിപ്പിക്കുവാൻ തക്കണം ദൈവം വിനിയോഗിച്ച വൈദികനെയും കുടുംബത്തെയും കാത്തു പരിപാലിക്കണമേ. ഇതിൽ സംബന്ധിച്ച എല്ലാ ഭവനങ്ങളെയും ദൈവകൃപ കൊണ്ട് നിറയ്ക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറവുകളെ നികത്തി അതിനെ ഓർത്ത് ഞങ്ങൾ അനുദവിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, വിശുദ്ധ കുമ്പസാരം നടത്തി. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ദൈവമേ നിനക്ക് വേണ്ടി എനിക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും, നിന്റെ വലങ്കരമായി എന്നെ പ്രവർത്തിപ്പിക്കണമേ, നിന്റെ അനുഗ്രഹീതമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശവാഹകനായി എന്നെ മാറ്റണമേ, ഇപ്രകാരമുള്ള നുറുങ്ങു പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകണമേ. രോഗികളായിരിക്കുന്നവരെ ദൈവം തമ്പുരാൻ താങ്ങണമേ. രോഗത്തിന്റെ അവസ്ഥ കടന്നു വരുമ്പോഴാണല്ലോ രോഗത്തിന്റെ മൂർധന്യാവസ്ഥ പൂർണ്ണമായി ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും രോഗികളെ കുറിച്ച് ഞങ്ങൾ കരയുന്നു, ഞങ്ങൾ വിലപിക്കുന്നു, അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. രോഗത്തിലായിരിക്കുന്നവരെ താങ്ങണമേ. രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ നാലാളുടെ വിശ്വാസം തളർവാദ രോഗിക്ക് കൃപയേകിയതുപോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ നോമ്പുകാലത്തിന്റെ പകുതി കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തുന്നു. വരുന്ന ബുധനാഴ്ച പകുതി നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് പിച്ചള സർപ്പത്തെ നോക്കി ദൈവകൃപയുടെ സ്വർഗീയമായ ശക്തിയെ നുകർന്നതുപോലെ ഞങ്ങൾക്കും അങ്ങയുടെ ഗോകുൽത്തായെ നോക്കി പ്രത്യേകമായ നിയോഗങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള വരപ്രസാദം നൽകണമേ. കുറവുകളും ബലഹീനതകളും ക്ഷമിക്കപ്പെടണമേ. ഞങ്ങളതിന്റെ അവസാന ഭാഗത്ത് ആ വിഷയങ്ങളെ ചുരുക്കമായി വീണ്ടും പ്രതിപാദിച്ചപ്പോൾ അഹങ്കാരം പൂണ്ട അഹറോനും മറിയാമും ദൈവനിയോഗത്തെ ഏൽപ്പിക്കപ്പെട്ട മോശയെ ചോദ്യം ചെയ്യുവാനും ഭരിക്കുവാനും ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ കുറവുകളെ മോശ കരഞ്ഞു പ്രാർത്ഥിച്ച് നിറവുകളാക്കി മാറ്റിയതുപോലെ സഭയിലും മഹാപുരോഹിതന്മാരിലും വൈദികരിലും സമാശന്മാരിലും ആത്മായ നേതൃത്വത്തിലും വിശ്വാസികളുടെ സംഘത്തിലും ഈ തിരിച്ചറിവും ബോധ്യവും എല്ലാവർക്കും ലഭിക്കപ്പെടുവാനും ദൈവമാണ് ഞങ്ങൾക്ക് സകലത്തിലും മതിയായവനെന്ന് പൂർണ്ണമായ ബോധ്യത്തിൽ ജീവിപ്പാനും ഞങ്ങളെ സജ്ജരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടത്തോടുകൂടിയും നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഉണ്ടായിരിക്കും. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നാമനച്ചൻ, അതുപോലെ തന്നെ ഐസക്കച്ചൻ, അനഗ്രഹിതമായ ഒരു ചിന്ത പകർന്ന് നമ്മൾ ധന്യമാക്കിയ പുണ്യ വി സി അറിയിച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുന്നു. പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ മക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥനാപൂർവ്വം നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മോഹൻ നങ്കൾ, അതുപോലെ തന്നെ മിസ്റ്റേജ് ചോദ്യമുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.